യവനത്തിനെ യവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ഞെട്ടെടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്ക. ഭോജനയാകും പാനീയാകും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ ലജിപ്പീൻ, മുന്തിരിത്തോട്ടക്കാരെ ഗോതമ്പിനെ യവത്തെയും ചൊല്ലി മുറയിടുവീൻ. വയലിലെ വിളവ് നശിച്ചുപോയല്ലോ, മുന്തിരിവള്ളി വാടി അത്തിവൃക്ഷം ഉണങ്ങി. മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ടു മാഞ്ഞുപോയല്ലോ. പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപ്പീൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ, ഭോജനത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടെടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവീൻ. ഒരു ഉപവാസ ദിവസം നിയമപ്പീൻ, സഭായോഗം വിളിപ്പീൻ. മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടി വരുത്തുവീൻ. യഹോവയോട് നിലവിളിപ്പീൻ, ആ ദിവസം അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായകൊണ്ട് ബുദ്ധിമുട്ടുന്നു. ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു. യഹോവയെ, നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്കും, പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്ക് ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു. സിയോനിൽ കാഹളമൂതുവീൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി. അങ്ങനെയുള്ളത് പണ്ടും ഉണ്ടായിട്ടില്ല, ഇനിമേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു. അവരുടെ മുമ്പിൽ ദേശമേതന്തോട്ടം പോലെയാകുന്നു. അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി. അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകയില്ല. അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ, അവർ കുതിര ചേവകരെ പോലെ ഓടുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്ന് നിൽക്കുന്ന ശക്തിയുള്ള പഴജനം പോലെയും തന്നെ. അവരുടെ മുമ്പിൽ ജാതികൾ നടുങ്ങുന്നു, സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. അവർ വീരന്മാരെ പോലെ ഓടുന്നു, യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. അവർ പാത വിട്ടുമാറാതെ താന്താന്റെ വഴിയിൽ നടക്കുന്നു. അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു. അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു. അവർ പട്ടണത്തിൽ ചാടിക്കയറുന്നു, മതിലിന്മേൽ ഓടുന്നു, വീടുകളിന്മേൽ കയറുന്നു. കള്ളനെ പോലെ കിളിവാതിലുകളിൽ കൂടി കടക്കുന്നു. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു. സൂര്യനും ചന്ദ്രനും ഇരുട്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാകുന്നവനാർ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകും പാനീയാകുമാണല്ലോ ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ? ആർക്കറിയാം? സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവീൻ, മണവാളൻ മണവറയും മണവാട്ടിയുള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞും കൊണ്ട് യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കൊണ്ട നിന്റെ അവകാശത്തെ നിന്നേക്ക് ഏൽപ്പിക്കരുത്. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്ന എന്തിനെ എന്നിങ്ങനെ പറയട്ടെ. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതിയുടെ ഇടയിൽ നിന്നെയാക്കിയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരേണ്ടത് ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി. അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്യവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിൻമഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞു എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കളെയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമ്പത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയുമില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകയില്ല. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തോണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. പാറയ്ക്കുമോ പ്രവൃത്തികൾ ഒന്നാമധ്യായം മുതൽ. തെയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ എരിശിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ചു കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതേ എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണിക്കെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവർ എരിശിലേമിന് സമീപത്തെ ഒരു ശാബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് എരിശിലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറികൾ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായി യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന വഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ചു തലകീഴായി വീണ് നടുവേ പിളർന്നവന്റെ കുടലെല്ലാം തുടിച്ചുപോയി. അത് എരിശിലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലവൻ നർത്തമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിലൊരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർസബ എന്ന യോസഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയി ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തോന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന ആ വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി.
അന്ന് ആകാശത്തിൻ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്താമ്യയിലും യഹൂദിയയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവര് യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരേ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചോൾവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അള്ളി ചെയ്തോത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ നിന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ച് വേഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവാവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രാനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു വന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടുവെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ എഴുത്തുവെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചുവെന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടിക്കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലത്തു ഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൾ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ
ഏവർക്കും
സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 അവരോട് ചേർന്നു. അവർ അപ്പോസ്തോൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ബാറിക്കുമോർ ഒന്ന് പൗലോസ് അപ്പോസ്തോൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തനെ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തനെ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുവനെ അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവനെ അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവനെ പ്രവചനം, മറ്റൊരുവനെ ആത്മാക്കളുടെ വിവേചനം, വേറൊരുവനെ പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷയുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് തനിച്ചിരിക്കും പോലെ അവനവനെ അതാത് വരം പുറത്തു കൊടുക്കുന്ന ഒരേ ആത്മാ. ബാറിക്കുമോർ
ജോളിയാണ്ടി, ഞാൻ രാജേഷത്തിന്
കേട്ടു.
ജോളിയാണ്ടി കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്.
സങ്കീർത്തനം കൂടെ വായിച്ചു.
നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനം 65-ാം വാക്യം മുതൽ. യഹോവേ, തിരുവചനപ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാവുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികളിനെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കൊണ്ട് ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുക. നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കുക, ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു, ബാധിക്കുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ച പ്രഭാതം ദൈവസന്നിധിയിൽ വീണ്ടും വളരെ ശാന്തമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം തന്ന ആരോഗ്യത്തിനും ആയുസ്സിനും അവിടുത്തെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ പ്രപഞ്ചം അതിന്റേതായ പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവശബ്ദം കേൾക്കുവാനും നമ്മളെ തന്നെ താഴ്മയോട് സമർപ്പിച്ച് അനുതാപത്തോടും വിശുദ്ധിയോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് അവസരം തന്ന ദൈവത്തെ നമുക്ക് ഈ പ്രഭാതത്തില് ഏറ്റവും താഴ്മയോടുകൂടി നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയില് അടിസ്ഥാനമൊരുക്കി ഇതിന് നേതൃത്വം നൽകി ചെയ്ത പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നനയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകാൽ വന്നിയ മാമനച്ചൻ, ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസ ബി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. പ്രകാരം ഈ ശുശ്രൂഷ ധന്യമാക്കി തീർക്കുവാൻ തിരുവചനം നമുക്ക് പകർന്നു തീരുവാനും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ ചാക്കോച്ചനെ, അച്ഛന് കിരണ ഭദ്രാസനത്തിലെ വൈദികരാണ്, പല പ്രാവശ്യം ഈ ശുശ്രൂഷയില് എന്റെ പ്രത്യേക താല്പര്യ പ്രകാരം സംബന്ധിക്കുകയും ശ്രേഷ്ഠമായ വചനം പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അച്ഛന്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നത് സന്തോഷകരമാണ്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോൺ ചാക്കോച്ചനെ ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരണമേ എന്ന് വളരെ താഴ്മയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വീരങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാര് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഈർസ്ലേമിൽ കാത്തിരുന്ന് യാത്ര ചെയ്ത പാതയിൽ തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രതിബന്ധങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ പ്രേരകമാക്കി തീർത്ത ആ ഉയരങ്ങളിലെ ശക്തി മുമ്പിലെ കുഴികളും പ്രതിബന്ധങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രേരമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് പാടാം. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു എന്നുള്ള ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. വളരെ സുപരിചിതമായ ഗീതമാണ്. എന്റെ ദൈവം സ്വർഗ സിംഹാസന തന്നിൽ എന്നെ കനിഞ്ഞെന്നെ ഓർത്തിയെടുത്തു.
എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നെ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നീലന്മേൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ഫലങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ ുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗ സിംഹാസനം പന്നിലെന്നെ കരിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. ആറ്റിയിലെ മൃഗങ്ങൾ ആറ്റിയിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിയിലെ മൃഗങ്ങൾ ആറ്റിയിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കോടാകോടി ഗോളമെല്ലാം പാട പാവനെല്ലാത്തിനും വേണ്ടതെല്ലാം നൽകി. കോടാകോടി ഗോളമെല്ലാം പാട പാവനെല്ലാത്തിനും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കോ ചെയ്യുമാനന്ദ കാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. സൃഷ്ടികൾക്കൊക്കെയുമാനന്ദ കാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലല്ലേ കനിഞ്ഞെന്നെ ീടുന്നു. പീതാവില്ലാർക്കോർക്കാവ് നല്ലൊരു താതനും പെട്ടെന്നേക്കാവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധു ഭിന്നപ്പവുമെല്ലാർക്കുമെല്ലാവൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധു ഭിന്ന ർക്കുമെല്ലാവൻ കർത്താവത്രേ. എന്റെ ദൈവം സ്വർഗ സിംഹാസനം അന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കല്യാണശാലയിലെന്നെ വീളി ചന്റെ സന്താപമൊക്കെയും തീർത്തിയിടുന്ന കല്യാണശാലയിലെന്നെ വിളി തന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എന്റെ കാന്തൻ വരും നന്ദിയിലുല്ലാസമാബഹുകാലം വാഴാ ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിൽ ഉല്ലാസമാ ബഹുകാലം വാഴാ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കരിഞ്ഞെന്നെ ഓർത്തിടുന്നു ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു അന്യൻ പാരാദേശി എന്നെ മേലേഴു തന്നാൽ സർവ സ്വവുമെന്റെ തത്രേ അന്യൻ പാരാദേശി എന്നെ മേലേഴു തന്നാൽ സർവവും എന്റെ തത്രേ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു
നമുക്ക് പിതാവും പുത്രനും പരിശ്രൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആ മീൻ ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് തന്നിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവെ ഞങ്ങളുടെ സുഷ്ടും പ്രാർത്ഥന കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കൃഷ്ണാവേ നിനക്ക് സ്തുതി പാപികളായ അടി ആരോട് കാരണി എന്ന വിശ്വരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ ദുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഇരുന്നാവും പരിശുദ്ധമാക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശീലിക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവിനേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരവിലുമായ കർത്താവ് വിശ്വസിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള മറുത്തുമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും
എന്റെ കർത്താവ് ഇതിനെല്ലാം ആശ്രയിപ്പാനും എല്ലാ അഭിപ്രായപ്പാനും നിന്നെ വിളിപ്പാനും എന്റെ വേദനകൾക്ക് വൈദ്യവും എന്റെ കുറ്റങ്ങൾക്ക് പരിഹാരവും നിന്നോട് യാചിപ്പാനും എന്നെ യോഗ്യനാക്കണമേ എന്റെ കർത്താവ് ഇതിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അതിനാൽ ഞാൻ കാത്തുകൊള്ളപ്പെടുവാനും നിന്റെ ദയയിലെ ആശ്രയിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ അനീതികളിൽ നിന്നകന്നും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞും ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കർത്താവ് ഈ ലോകത്ത് സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ള നല്ല അവസാനം ഞങ്ങൾക്ക് നൽകണമേ മുഖപ്രസാദവും സ്ഥല മനുഷ്യനെ സ്തുതിക്കത്തക്കതായ പ്രവൃത്തികളും വെച്ച് ഇവിടെ വെച്ച് സമ്പാദിപ്പാൻ ഞങ്ങൾക്ക് കുറവ് നൽകണമേ ആ ലോകത്തിൽ നിന്റെ ഭയങ്കര സംഭാഷണത്തിന് മുൻപാകെ പ്രസാദവും എനിക്കെതിരെ ഇണമേ സന്തോഷങ്ങളുടെ മണവറയിലെ സഭാക്കളുടെ ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ പഴയ മഹാലത്തും പുതിയ മഹാലത്തുമുള്ള സ്ഥല പുണ്യവാന്മാരുടെയും ഞാൻ ധരിച്ചുള്ള വിശുദ്ധമായ ദൈവമാതാവുന്ന വസ്തു അനിമറിയാമിന്റെയും ഞങ്ങളുടെ പിതാവായ മാത്രമാസ്ലിഹായുടെയും പരിശുദ്ധ പരിമലമാർ ഗ്രീവർഗീസിനും പരിശുദ്ധ പരിമല പരിശുദ്ധ മർഗീവർഗീസ് ദിവന്യാസിന്റെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രത്യേകാൽ നമുക്കറിയാമല്ലോ ഈ ദിനങ്ങള് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ കടന്നു പോകുന്നു. പരിശുദ്ധ പെന്തക്കോസ്തിക്ക് വേണ്ടി ശിഷ്യന്മാര് ആപ്പാവിനെ ലഭ്യമായ ആപ്പാവിനെ ചൈതന്യത്ത് കൂടുതൽ ചൈതന്യം പ്രാപിപ്പാനും അത് പ്രപഞ്ചത്തിൽ പകർത്തു കൊടുക്കുവാനും ഒരുങ്ങിക്കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭ്യമായ ആത്മാവിന്റെ ആ ശ്രേഷ്ഠമായ ഓർമ്മയെ നമ്മള് നമ്മുടെ ആരാധന അനുഷ്ഠിക്കുക. ഓരോ പ്രാവശ്യവും ശിഷ്യന്മാർക്കൊരു പക്ഷേ ഒരു പ്രാവശ്യം ചിന്തുമ്പോൾ തന്നെ ജീവിതത്തിന്റെ അവസാനം വരെയും ഈ ലോകത്തിൽ ദൈവത്തിന്റെ സാക്ഷികളാവുക വിവിധ ആത്മാവ് കൊണ്ട് നിറഞ്ഞവരാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ താല്പര്യങ്ങളും ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളിലുമൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ലഭ്യമായതുപോലെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ആപ്പാവിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ഓരോ വർഷവും ഈ അനുഷ്ഠാനങ്ങളെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ലഭ്യമായിരിക്കുന്ന ആ ദൈവാത്മാവിനെ കൂടുതൽ വളർത്തിക്കൊണ്ട് വ്യക്തിജീവിതത്തിനും കുടുംബ ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും ഒക്കെ ശ്രേഷ്ഠമേറിയ ഫലങ്ങളെ കായ്ക്കുന്ന ശോഭന വൃക്ഷങ്ങളായി ഈ പ്രപഞ്ചത്തിൽ ശോഭിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് സഭ നിഷ്കർഷിച്ചിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വളരെ അപാർത്ഥമായി ശ്രദ്ധയോടെ സ്വകാര്യ ജീവിതത്തിൽ താല്പര്യത്തോടെ അനുഷ്ഠിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായും അതിന്റെ അനുഭവങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ തോന്നുന്നു പലപ്പോഴും എന്താണ് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എങ്ങനെയിരിക്കും, ദൈവാത്മാവിനെ കാണാൻ എനിക്ക് സാധിക്കുമോ. ചിലരൊക്കെ ദൈവാത്മാവിനെ കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നവരുണ്ട്, ചിലർക്ക് ദർശനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അവകാശപ്പെട്ടുകൊണ്ട് സമൂഹ ജീവിതത്തിൽ അവകാശങ്ങളും മറ്റുള്ളവരുടെ താല്പര്യങ്ങളും ആദരവുകളും ഒക്കെ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവുള്ളതിനെ പറ്റി ഒരു പക്ഷെ ഒരായുസ് കൊണ്ടൊന്നും പറഞ്ഞു തീരാൻ പറ്റുന്ന ഒരു അനുഭവമല്ലത്. എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇതൊന്നും നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഒന്നും നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്? ഞാൻ എന്നിൽ തന്നെ പരിശോധിക്കുമ്പോഴാണ്. എന്റെ വാക്കുകള്, എന്റെ ചിന്തകള്, സമൂഹത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, സമൂഹം എന്നെ എങ്ങനെ കാണുന്നു, ഇതൊക്കെയാണ് എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലനങ്ങൾ. അതിൽ തന്നെ നമുക്കറിയാം നമ്മളിലുണ്ടോ ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്കറിയാം ഇന്ന് ആത്മാവിനെ തേടി ലോകം മുഴുവൻ മനുഷ്യൻ നടക്കുക, ആരിലൊക്കെ ആത്മാവുണ്ട് ഇല്ലെന്നുള്ളത്. പലപ്പോഴും അബദ്ധങ്ങളിലേക്കാവും നമ്മൾ വീഴാറുള്ളതും. അതുകൊണ്ട് ലോകം മുഴുവൻ ആത്മാവിനെ തേടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് പരിശുദ്ധാത്മാവ്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ ലഭ്യമാകുന്നുള്ളത് നമ്മുടെ പിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ ജീവിതത്തിലും ശ്രദ്ധിക്കുകയും അത് നമ്മളിൽ താല്പര്യത്തോട് അതിനന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിന് ഫലം കായ്ക്കുന്ന നല്ല ആത്മാക്കളായി വളരുവാൻ നമുക്കിടയാവുന്നത്. നമ്മുടെ ജീവിതത്തിലെ മറ്റേറ്റവും വലിയ മറ്റേതൊക്കെ ഈ ലോകത്തിലെ നേട്ടങ്ങളിലേക്കാളിലും നമ്മളിൽ ഇറ്റേണലായി നിലനിൽക്കുന്ന ഒരു നന്മയെന്ന് പറയുന്നത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ കൂടുതൽ ചൈതന്യത്തോടെ പ്രോജ്വലിപ്പിക്കുമ്പോഴാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അതിന് മുഖാന്തരമാകട്ടെ, നമ്മുടെ താല്പര്യങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ നമ്മുടെയും നമ്മുടെ തലമുറകളെയും ഒക്കെ അത് തന്നെയാകട്ടെ. എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ ജീവിച്ച് അവസാനിപ്പിച്ചു പോകുന്നതിനേക്കാൾ ഉപരിയായി വരും ലോകത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായി തീരുവാനും അനുഗ്രഹീതമായ ചുവടുവയ്പ്പായി തീരുവാനും അതിന്റെ ഒരുക്ക കാലഘട്ടം ശ്രദ്ധയോട് താല്പര്യത്തോട് പ്രതീക്ഷയോട് നമുക്ക് ആയിരിക്കാം. ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ പകരുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രത്യേകിച്ച് പെന്തിക്കോസ്തി പെരുന്നാളില് നമ്മൾ ദേവാലയത്തിലാണെങ്കിലും ഭവനത്തിന്റെ ഉണ്ടാണെങ്കിലും അതിൽ സംബന്ധിക്കുമ്പോൾ നമുക്കും കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. ദൈവം അഗ്നിനാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ശിഷ്യന്മാരോട് ആവർത്തിച്ച ആ ആത്മാവിന്റെ നൽവരങ്ങൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ലഭ്യമായി തീരണമേ. അത് പ്രകാശം പോലെ ഇറങ്ങി ഞങ്ങളുടെ സ്വഭാവത്തെ കൂടുതൽ ശുദ്ധീകരിച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളിലും ദൈവിക സന്തോഷം കണ്ടെത്താനുള്ള ഒരു ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുഖാന്തമായി തീരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വളരെ താഴ്മയോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ അത് തന്നെയാണ്. ഈ ദിവസം പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് ലഭ്യമായി വന്നിയ ജോൺ ചാക്കോ അച്ഛനെ അച്ഛനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അടുത്ത സുഹൃത്താണ് പ്രിയപ്പെട്ട അച്ഛൻ. ഒരേ കാലഘട്ടത്തിൽ വൈദിക സഭരായി പഠിച്ചിട്ടുള്ള അച്ഛനാണ്. ഞങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളിടയിൽ എപ്പോഴും വളരെ ശാന്തനായി സംസാരിക്കുകയും വളരെ ക്രിയാത്മകമായി ചിന്തിക്കുകയും വളരെ മാതൃകാപരമായ ഒരു വിദ്യാർത്ഥിയായി ഞങ്ങളുടെ ഇടയിൽ പഠിച്ചിട്ടുള്ള ഒരു വൈദിക അച്ഛനാണ് ജോൺ ചാക്കോ അച്ഛൻ. പലപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ സെമിനാറിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ശ്രദ്ധിക്കുവാനും അവരുടെ അവർക്ക് വഴികാട്ടിയാകുവാനും ഒക്കെ ഒരു ചുമതലക്കാരെ ഓരോ വർഷവും ഇങ്ങനെ അധ്യാപകരെ തെരഞ്ഞെടുക്കും. അങ്ങനെ ഞങ്ങളുടെ ഭാഷയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ പ്രീഫെക്ട് എന്ന് ഞങ്ങൾ പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വൈദികനാണ് ജോൺ ചാക്കോ അച്ഛൻ എന്ന് പറഞ്ഞാൽ വൈദികരുടെ ഞങ്ങളുടെ അധ്യാപകരുടെ ഇടയിലൊക്കെ വളരെ താല്പര്യം തോന്നിയിട്ടുള്ള പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരാണ് ജോൺ ചാക്കോ അച്ഛൻ. ഇപ്പോഴും അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹമായി മരണ മദ്രാസനത്തില് പ്രത്യേകിച്ച് ദൈവവചന ശുശ്രൂഷയിലൊക്കെ അച്ഛൻ ഒരുപാട് തിരക്കുള്ള അച്ഛനാണ്. എങ്കിലും ഇന്നലെ വൈകിട്ട് ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ എനിക്ക് ദൈവവചനം പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അതൊരു അനുഗ്രഹമായി താല്പര്യത്തോടെ കണ്ടെത്തുന്ന ഒരു വൈദികനാണ് അച്ഛൻ. വളരെ സന്തോഷത്തോടെ സംബന്ധിച്ചു ഇന്ന് ഈ ശുശ്രൂഷയിൽ അച്ഛൻ ജോയിൻ ചെയ്യുന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും പ്രിയപ്പെട്ട ജോൺ ചാക്കോ അച്ഛനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 20-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് നമുക്ക് കേൾക്കാം. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു എന്നുള്ള ഗീതം നമുക്ക് സമർപ്പിക്കാം.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുക. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ ഭോഗം വിട്ടോടിടുക, സാമാന്യ ശക്തിയെ ജയിച്ചിടുക. ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ, ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുക, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുക. പിൻമഴയേ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാ. പിൻമഴയേ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാ. പരിശുദ്ധാത്മാവേ ശക്തി ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു.
തിരുവചന ധ്യാനത്തിനായി പ്രിയ ജോൺ ചാക്കോച്ചനെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ശ്രമേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ അള്ളി സങ്കേതം ഞാൻ കോടു തന്യർക്കോർത്തിട സങ്കടപ്പെട്ടിടുന്നു അള്ളി സങ്കേതം ഞാൻ കോടു തന്യർക്കോർത്തിത സങ്കടപ്പെട്ടിടുന്നു എന്നുള്ളിലെന്നും വസി സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം പങ്ക പ്രാവേലി വന്നെന്നിൽ എന്നു മതി വസിക്ക.
പ്രിയേക ദൈവത്തിന്റെ പരിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദികരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായ ഈ കാത്തിരിപ്പിന്റെ നാളുകളിൽ ഈ മനോഹരമായ ദിവസം നിങ്ങളോടൊന്നിച്ച് ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കാത്തിരിപ്പിന്റെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവ് ഒരു ശക്തിയല്ല, മറിച്ച് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി വസിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരോട് യേശു സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പായിട്ട് പറഞ്ഞു, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 48 49 വാക്യങ്ങളിൽ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഇത് കാത്തിരിക്കുവാനുള്ള ആഹ്വാനമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി അവരെല്ലാവരും അന്നു മുതൽ ഒരുമലപ്പെട്ട് കാത്തിരുന്നു. ആ കാത്തിരുന്നതിന്റെ ഒരു അനുസ്മരണയിലാണ് നമ്മളെല്ലാവരും. ശിഷ്യന്മാർ കാത്തിരിക്കുമ്പോൾ യേശുവിന്റെ വചനങ്ങളെ അവർ ഓർക്കുകയാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യേശു അവരോട് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. യേശു ലോകം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ സങ്കടമുണ്ടായി. ഞങ്ങൾ ലോകത്തിന് ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന ഭാരമുണ്ടായി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. യേശു അവരോട് പറഞ്ഞു 16 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോകുന്നത് വളരെ പ്രയോജനമാണ് നിങ്ങൾ, കാരണം ഞാൻ പോയാൽ മാത്രമേ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളടുത്തേക്ക് വരികയുള്ളൂ. ഒരു വചനം കൂടെ വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 16 വാക്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇതാണ് വാഗ്ദത്തം. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ കുറച്ചു നാൾ ഇരിക്കാൻ വേണ്ടിയല്ല, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തുവാൻ, നിങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ, നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ, നിങ്ങളെ ആത്മീകമായി വളർത്തുവാൻ, നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന വാഗ്ദാനം. ആ വാഗ്ദാനത്തിന് വേണ്ടിയാണ് പെന്തക്കോസ്ത് നാൾ വരെ ആ 10 ദിവസം
എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്, എന്നേക്കും ഇരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാ പുതിയ നിയമകാലത്തിൽ നമ്മളിൽ വരുന്നത്. കാത്തിരിപ്പിന്റെ നാളുകളിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട സത്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാമോദീസ സ്വീകരിച്ച് നമ്മിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന കൃപാദാനമാണ് പരിശുദ്ധാത്മാവ്. അത് വന്നിട്ടുണ്ട്, അത് തിരിച്ചറിയുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. കാത്തിരിപ്പിന്റെ ഈ നാളുകളിൽ മാത്രം അത് ഓർത്തുപോരാ, ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും അറിയുക, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ദൈവം എനിക്ക് തന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്, നമ്മൾ തിരിച്ച് അറിയണം. അന്ന് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ജ്വലനത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും നിറവിന് വേണ്ടിയുമാണ് കാത്തിരിക്കേണ്ടത്. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയും ജ്വലനത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയുമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കേണ്ടത്. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം ഈ ഭൂമി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ദൈവം ചില വ്യക്തികളെ തെരഞ്ഞെടുക്കും. ഒരു ശുശ്രൂഷ ഭൂമിയിൽ ആവശ്യമായി വരുമ്പോൾ ചില വ്യക്തികളെ ദൈവം തെരഞ്ഞെടുക്കും. തെരഞ്ഞെടുത്തിട്ട് അവരിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. കാരണം പരിശുദ്ധാത്മാവിൽ കൂടെ അല്ലാതെ ഈ ഭൂമിയിൽ ഒരു ദൈവ ശുശ്രൂഷ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ ദൈവ വേല ഈ ഭൂമി ചെയ്യുവാൻ ആർക്കും കഴിയത്തുള്ളൂ. വെല്ലുമൊക്കെ ചെയ്യാൻ പറ്റിയേക്കാം, പക്ഷെ ദൈവവേലയാകത്തില്ല. കാരണം പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ പറ്റത്തുള്ളൂ. ദൈവം ചില വ്യക്തികളെ തെരഞ്ഞെടുത്ത് അവർക്ക് തന്റെ ആത്മാവിനെ കൊടുക്കും. അവരിലൂടെ അത്ഭുതകരമായ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ നടക്കും. ഏതോസ്വം വായിക്കുമ്പോൾ അറിയാം, അനേക പ്രവാചകന്മാർ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, വീരപുരുഷന്മാർ ഒക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ ഭൂമി ചെയ്തു. എന്തായിരുന്നു കാരണം? അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ ആയിരുന്നു. യഹോവയുടെ ആത്മാവിനാലായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. ആ മനുഷ്യൻ മഴ പെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തില്ല. മഴ പെയ്യാൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. എന്താ കാരണം? ദൈവത്തിന്റെ ആത്മാവ് ആ മനുഷ്യനിൽ പ്രവർത്തിച്ചതുകൊണ്ടാ. പക്ഷെ ഇന്ന് ദൈവകൃപയിൽ നിന്ന്, അനുസരണത്തിൽ നിന്ന് ആ മനുഷ്യൻ മാറിപ്പോകുന്നവോ അന്ന് കൊടുത്ത ആത്മാവിനെ തിരികെ എടുക്കുമായിരുന്നു. ശൌൽ രാജാവ് ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവ്. ദൈവം തെരഞ്ഞെടുത്ത് സമൂഹ പ്രവാചകൻ അഭിഷേക തൈലം ഒഴിച്ച് ശൌൽ രാജാവിനെ രാജാവായി അഭിഷേകം ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞോ ദൈവകൽപ്പനെ അവഗണിച്ച് ദൈവത്തോട് മറുതലിച്ച് ജീവിച്ചപ്പോൾ ദൈവം താൻ കൊടുത്ത തന്റെ ആത്മാവിനെ അന്ന് തിരികെ എടുത്തു. അതാണ് വിശുദ്ധ സമൂഹ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 16:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 1 Samuel 16:14 വായിക്കുന്നു, അന്ന് യഹോവ സൗലിലെന്ന് തന്റെ ആത്മാവിനെ എടുത്തു, പിന്നൊരു ദുരാത്മാവ് അവളിൽ വന്ന് പ്രവേശിച്ചു. ദൈവാത്മാവില്ലെങ്കിൽ അവള് ദുരാത്മാവുണ്ടായിരിക്കും. വെളിച്ചമില്ലാത്തടത്ത് ഇരുള് വന്ന് കയറും. ഇരുളിനെ ആരും വിളിക്കുമൊന്നും വേണ്ട, ഇരുള് വന്ന് കയറിക്കൊള്ളും. ദൈവത്തിന്റെ ആത്മാവ് സൗലിനെ വിട്ടു പോയപ്പോൾ ഒരു ദുരാത്മാവ് അവളിലേക്ക് വന്ന് കയറി. ആ ദുരാത്മാവ് ഒന്ന് അടങ്ങണമെങ്കിൽ ദൈവാത്മാവുള്ള ദാവീദ് വന്ന് ഒരു പാട്ട് പാടണമായിരുന്നു. ദൈവാത്മാവുള്ള മക്കള് ഒരു പാട്ട് പാടിയാൽ, പ്രാർത്ഥിച്ചാൽ, ഉറക്കെ പ്രാർത്ഥിച്ചാൽ എവിടൊക്കെ ദുരാത്മാക്കളുണ്ടോ അതൊക്കെ ഇറങ്ങി കൂടിക്കൊള്ളും. അത്ര വലുതാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം. വീണ്ടും ദാവീദ് പാപം ചെയ്തപ്പോൾ, ദാവീദ് രാജാ പാപം ചെയ്തപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു. 51 Samuel 10:11 വാക്യങ്ങളിൽ ദാവീദ് നിലവിളിക്കുകയാണ്, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ, രാജ്യപദവിയിൽ നിന്ന് എന്നെ മാറ്റല്ലേ എന്നല്ല പറഞ്ഞത്, പിന്നെ പരിശുദ്ധാത്മാവിനെ എടുക്കല്ലേ. അത്രമാത്രം വലിയ കൃപയാ പരിശുദ്ധാത്മാവ്. ദൈവം തന്ന അത്യന്ത നിധിയാണിത്. പരിശുദ്ധ മാമോദീസായിൽ നമ്മളിൽ ഓരോരുത്തരിലും ദൈവം തന്ന അത്യന്ത നിധിയാണ് പരിശുദ്ധാത്മാവ്. അതെടുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തി ദൈവാത്മാവ് വന്നാൽ എടുക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എനിക്ക് അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛ പണ്ടൊക്കെ പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിട്ട് പോയി എന്ന്. ഞാൻ ചോദിച്ചാ എന്താ അങ്ങനെ പറയുന്നത്? അമ്മച്ചി പറയാ, പണ്ടൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛ, പണ്ടൊക്കെ ബൈബിൾ വചനം വായിക്കാൻ ഒത്തിരി താല്പര്യമായിരുന്നു അച്ഛ, ഇപ്പോൾ ആ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ പ്രാർത്ഥനയില്ല, ദൈവീക ചിന്തകൾ ഒക്കെ കുറഞ്ഞു പോകുന്നു. അമ്മച്ചി കാരണം പറയുന്ന പരിശുദ്ധാത്മാവ് അമ്മച്ചിയെ വിട്ട് പോയി എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയില്ല. പുതിയ നിയമത്തിൽ യേശുവിന്റെ വാഗ്ദത്തം അങ്ങനെയല്ല. ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ വന്നാൽ ആ വിശ്വാസിയെ പരിശുദ്ധാത്മാവ് ഇടക്കിട്ടിട്ട് പോകത്തില്ല. നാം പാപം ചെയ്താലും. ഒന്ന് കൊരിന്ത്യർ 3:16 നമുക്ക് സുപരിചിതമാണ്. കൊരിന്ത്യരിലെ ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. പക്ഷെ അവർ ഇപ്പോഴും പാപത്തിൽ ജീവിക്കുന്നു, പല തെറ്റുകളിലൂടെ കടന്നുപോകുന്നു. അവരോട് പൗലോസ്ത്രീയെ ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അറിയത്തില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ പള്ളിയാ. നിങ്ങൾ നമ്മൾ ആരാധിക്കുന്ന പള്ളി ദൈവം വസിക്കുന്ന പള്ളിയല്ലേ? അതുപോലെ മറ്റൊരു പള്ളിയാ നമ്മുടെ ശരീരം, നമ്മൾ തന്നെ. നിങ്ങളൊരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അത് അറിയത്തില്ലേ? അതറിയാതെ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? ശരീരം കൊണ്ട് പാപം ചെയ്തിട്ടും ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ് അവരെ വിട്ടു പോയില്ല, പിന്നെന്ത് സംഭവിക്കും? അതാണ് എഫേസ്യലേഖനം 4:30 വാക്യത്തിൽ പൗലോസ്ലീഗ എഴുതുകയാണ്. എഫേസ്യർ 4:30 പൗലോസ് എഴുതുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു, അതാണ് സങ്കടം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തി പാപത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തെ മറന്നു മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സങ്കടപ്പെടുകയും. അപ്പൊ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പിന്നെ ഒരു വ്യക്തിയാണ്. ഹീസ് എ പേഴ്സൺ. അത് സങ്കടപ്പെടുന്നവനാണ്, അത് നമ്മളെ സ്നേഹിക്കുന്നവനാണ്, നമുക്ക് ആശ്വാസം തരുന്നവനാണ്, കണ്ണുനീരൊപ്പുന്നവനാണ്. അപ്പം നമുക്ക് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അവ വചനങ്ങൾ വ്യാഖ്യാനിച്ചു തരുന്നവനാണ്. അവൻ നമ്മളെ സകല സത്യത്തിന് കൈപിടിച്ച് നടത്തുന്ന ഗൈഡാണ്. അവൻ നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്ന റൂഹായ ആ പരിശുദ്ധാത്മാവാണ് നമ്മളുള്ളിൽ വന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ, നാം പിന്നെയും പിന്നെയും തെറ്റുകൾ ജീവിക്കുമ്പോൾ, നമ്മളുള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഏറെ സങ്കടപ്പെടുന്നുണ്ട്, ഏറെ വേദനിക്കുന്നുണ്ട്. തങ്ക ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ അവനെ തള്ളിയിരിക്കും. ഇനി ഒരിക്കലും പരിശുദ്ധാത്മാവെ എന്നിനുള്ളിൽ വന്ന് എന്നും വസിക്കാമെന്നുള്ള പരിശുദ്ധാത്മാവെ, നിന്നെ അറിഞ്ഞ് നിന്റെ വഴിയിലൂടെ ഞാൻ ജീവിക്കാമെന്നുള്ള തീരുമാനമെടുക്കുമ്പോഴാണ് ഈ പരിശുദ്ധമായ കാത്തിരിപ്പിന്റെ നാളുകള് ഏറെ അനുഗ്രഹപൂർണമായിട്ട് തീരുന്നത്. അപ്പൊ കാത്തിരിപ്പിന്റെ നാളുകളിൽ നാം അറിയേണ്ട ഒന്നാമത്തെ സത്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് എന്നാണ്. പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കാം. എന്താണ് കാരണം? ചാരം മൂടിയ കണൽക്കട്ടയും നമ്മൾ കേട്ടിട്ടില്ലേ? പഴയകാലം നമ്മുടെ അമ്മച്ചിമാര് വിറക് കൊണ്ട് കത്തിക്കുന്ന അടുപ്പ് അവിടേക്ക് ചെല്ലും, രാവിലെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഇന്നലത്തെ ചാരം മുഴുവൻ ഒരു ചട്ടിയിലെ കൈകൊണ്ട് ഇങ്ങനെ വാരും. പക്ഷെ വാരുന്നതിനിടയ്ക്ക് അറിയാതെ അമ്മച്ചിയുടെ കൈ പൊള്ളി. അമ്മച്ചി പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് കൈ വലിച്ചു. എന്താണ് കാരണം? ആ ചാരത്തിനിടയിൽ കെടാതെ ഒരു തീക്കണലുണ്ടായിരുന്നു. ആ കണല് കാരണം അമ്മച്ചിയുടെ കൈ ഒന്ന് പൊള്ളി. ഇതുപോലെയാണ് ഇന്ന് അനേകം ദൈവമക്കളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. എന്നിലും നിങ്ങളും പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാനൊരു സംശയമാണ്. കാരണം അത്ര ബോധ്യവും നമുക്കില്ല. എന്താണ് കാരണം? പുറത്തെല്ലാം ചാരം മൂടിക്കിടക്കുകയാണ്. ലോകത്തിന്റെ മോഹങ്ങളുടെയും ലോകത്തിന്റെ വ്യവഹാരങ്ങളുടെയും വിചാരങ്ങളുടെ ഒക്കെ ചാരം ഇങ്ങനെ മുകളിൽ കിടക്കുന്നത് കൊണ്ട് ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ നമുക്ക് തന്നെ അറിയത്തില്ല. പിന്നെ നമ്മളെ കാണുന്ന മറ്റുള്ളവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പക്ഷെ ഉണ്ട്, ഉള്ളിൽ കടാതെ ഒരു കൊച്ചു തീക്കണലുണ്ട്. ആ തീക്കണലൊന്ന് ജ്വലിക്കണം, ആ തീക്കണലൊന്ന് വളരണം, ആ തീക്കണൽ ശക്തിപ്പെടണം. അതിനുവേണ്ടി സഭ ക്രമീകരിച്ച ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായിട്ടുള്ള കാത്തിരിപ്പിന്റെ ദിവസം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ട നാളുകളാണിത്. പാടിയിലെ പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ എന്ന് പാടിയത്. ഉള്ളിൽ പരിശുദ്ധാത്മ ഉണ്ട്, ആ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് ശക്തിപ്പെടുകയാണ് ആവശ്യം. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുന്നത്? നമുക്കറിയാം, പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ പലപ്പോഴും ബലഹീനനായി വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന അദ്ദേഹത്തെ വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്. കർത്താവിനോട് പറഞ്ഞത്, കർത്താവിന് ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. പക്ഷെ പത്രോസ്ലീഗ യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞു. യേശു കടലിന്റെ മുകളിലൂടെ നടന്നു വന്നപ്പോൾ പത്രോസ് എടുത്ത് ചാടി, ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അല്പം കഴിഞ്ഞ് പത്രോസ് അങ്ങ് മുങ്ങി താണുപോയി. ഇതാ പത്രോസ്. വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥകളിലേക്ക് വരുമ്പോൾ പത്രോസ് ബലഹീനതയോടെ മുങ്ങി താണുപോകുന്നുണ്ട്. അവർ അല്പവിശ്വാസിയായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തി നാളിൽ പത്രോസിന്റെ മേലും മറ്റെല്ലാവരുടെ മേലും വന്നപ്പോൾ പത്രോസ് ധൈര്യത്തോടെ എഴുന്നേറ്റു, അന്ന് പ്രസംഗിച്ചു, ഒരു ഭയമില്ലാതെ പറഞ്ഞു. യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ നസ്രായനായ യേശു, നിങ്ങൾ ന്യായം വിരിച്ചു കൊന്നവനായ നസ്രായനായ യേശു, ഇത് നിങ്ങളെ ന്യായം വിധിക്കുന്നവനായി തീർന്നിരിക്കുന്നു, ഇനിയാവൻ നിങ്ങളെ ന്യായം വിധിക്കുക. ആ പ്രസംഗത്തിന്റെ ശക്തി അപാരമായിരുന്നു. ഹൃദയത്തെ കൊത്തുകൊണ്ട് അന്ന് 3000 പേര് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. എന്തൊരു മാറ്റം! എന്താണ് മാറ്റം എന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടി, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുകയാണ്. നമ്മൾ ബലഹീനരായിരിക്കുന്നു, ബലഹീനതയിൽ നിന്ന് പരിശുദ്ധാത്മാവെ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ ശക്തിയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 30-ഉം 31-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. യെശയ്യാവ് 40-ാം അധ്യായം 30-ഉം 31-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ബാല്യക്കാരൊക്കെ ക്ഷീണിച്ചു പോകും, യൗവനക്കാരൊക്കെ ഇടറി വീഴും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മളെത്ര വയസ്സരായാലും എത്ര രോഗികളാണെങ്കിലും എത്ര ശാരീരിക ബലഹീനതകളുള്ളവരാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തി കിട്ടിയാലുണ്ടല്ലോ നമ്മൾ മറ്റെല്ലാവരെക്കാളും ശക്തിയുള്ളവരാണ്. നമ്മളൊരിക്കലും നിരാശപ്പെടത്തില്ല, ജീവിത പ്രശ്നങ്ങൾ നമ്മൾ തകർന്നു പോകത്തില്ല. ചുറ്റുപാടും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും മാനസികമായി നമ്മളിങ്ങനെ ബലപ്പെട്ടിരിക്കും. എന്താ കാരണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ ശക്തി പ്രാപിക്കണം. നമുക്ക് ശക്തിയില്ല, നമ്മളെ ശക്തീകരിക്കാൻ വന്ന പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവിനോട് അഭ്യർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണേ. പരിശുദ്ധാത്മാവിനെ ഒരു സ്നേഹിതനായിട്ട് കാണുക. നമ്മളെ കൈ പിടിച്ച് നടത്താൻ വന്ന ഒരു ഗൈഡാ, നമ്മുടെ സ്നേഹിതനാ, കംഫോർട്ടറാ, നമുക്ക് ആശ്വസിപ്പിക്കുന്നവനാ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണേ. എല്ലാ സമയവും ഓരോ സമയത്തും ശിഷ്യന്മാര് പ്ലേസ് പറയുന്നുണ്ട്, നിങ്ങളെ ന്യായാധിപസംഗത്തിൽ കൊണ്ടുപോയി നിർത്തും. അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയണമെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ പാരപ്പെടുമെന്നും വേണ്ട. ഇതൊക്കെ പറയേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാ നിങ്ങളെ വായി വെച്ച് തരും. നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ, മറ്റ് സാഹചര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ ജോലികളിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ അഭ്യർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ. സഹായിക്കും, പരിശുദ്ധാത്മാ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളെ ശക്തിപ്പെടുത്തുന്ന കർത്താവാണ്. വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് നിറയ്ക്കും, നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് നിറവ്, ആ നിറവാണ് നാം പ്രാപിക്കേണ്ടത്. നിറവെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുപ്പിയിൽ പകുതി വെള്ളമേ ഉള്ളുവെങ്കിൽ ആ ബോട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ നിറയ്ക്കും. ഒരു ബോട്ടിൽ പകുതി എണ്ണ മാത്രമേ ഉള്ളെങ്കിൽ ബാക്കി ഓയിലും കൂടെ ഒഴിച്ച് നമ്മൾ നിറയ്ക്കും. അതുപോലെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് എണ്ണ, വെള്ളം, കാറ്റ്, പ്രാവ് എല്ലാം സിമ്പലുകളാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വെള്ളമല്ല, പരിശുദ്ധാത്മാവ് എണ്ണയല്ല, പരിശുദ്ധാത്മാവ് പ്രാവല്ല. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ചില സിമ്പലുകൾ മാത്രം. പരിശുദ്ധാത്മാവ് ആരാണ്? ഒരു വ്യക്തിയാണ്, സ്നേഹമുള്ള വ്യക്തിയാണ്. അവൻ ദുഃഖിക്കുന്നവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്, അവൻ ഉപദേശം തരുന്നവനാണ്, കൈപിടിച്ച് നടത്തുന്നവൻ. യേശുവിനെ പോലെ ഒരു വ്യക്തിയാ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടെങ്ങനെ നിറയ്ക്കാൻ പറ്റുന്നത്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മളെ ഗസ്റ്റിനെ ആദ്യമേ തന്നെ കൊണ്ടുപോയി നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ കിച്ചണിലും എല്ലാം ഒന്നും കാണിക്കത്തില്ല. കാരണം അത്ര നമുക്ക് അത്ര വലിയ ബന്ധമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. നമ്മളെ ഗസ്റ്റിനെ ആദ്യം സ്വീകരിച്ച് നമ്മുടെ സ്വിച്ച് ഔട്ടിൽ വേണം ഇരുത്തും. അത് കഴിഞ്ഞ് അല്പം കൂടെ പ്രിയപ്പെട്ടതാണെങ്കിൽ നമ്മൾ അകത്തേക്ക് ക്ഷണിച്ച് നമ്മുടെ ലിവിംഗ് റൂമിലേക്ക്, സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന് വേണ്ട കാപ്പിയും ചായയെ കൊടുക്കും. അല്ലാതെ നമ്മുടെ ബെഡ്റൂമിലേക്കോ നമ്മുടെ രഹസ്യമായ കാര്യങ്ങളിലേക്കോ നമ്മുടെ കിച്ചണിലേക്കോ ഈ അതിഥിയെ നമ്മളെ, ഗസ്റ്റിനെ നമ്മൾ കൊണ്ടുപോകത്തില്ല. ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ നമ്മുടെ സിറ്റ് ഔട്ടിലും നമ്മുടെ ലിവിംഗ് റൂമിലും മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുക, അദ്ദേഹം വീട്ടിൽ നിറഞ്ഞിട്ടില്ല. നമ്മളെ ഗസ്റ്റിനോട് പറയാം, അല്ലയോ അവിടുന്നാണ്, അവിടുന്ന് എന്റെ വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിയാ, ഈ വീടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാ, എന്റെ എല്ലാ മുറികളിലേക്കും വന്നാലും എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ മുറികളിലൂടെയും അദ്ദേഹത്തെ കയറ്റി ഇറക്കുമ്പോൾ ആ വീട് മുഴുവൻ അദ്ദേഹം നിറയുകയാണ്. പരിശുദ്ധാത്മാവ് നിറയുന്നത് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും വിട്ടുകൊടുക്ക. പ്രാർത്ഥനാ മുറി മാത്രം ഇരുത്തേണ്ട ഒരാളല്ല പരിശുദ്ധാത്മാവ്. നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ പഠന മുറിയിലും നമ്മുടെ സാമ്പത്തിക മേഖലകളിലും നമ്മുടെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണം. പരിശുദ്ധാത്മാവ് അവിടെ ഫലിക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കണം. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു കൃപയുടെ പേരാണ് ആത്മനിറം. നമ്മൾ നിറയും പരിശുദ്ധാത്മാവ്. ഈ നിറവ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമ്പോൾ എന്താണ്? നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ നിറവും അനുഭവിക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ ആകെപ്പാടെ അങ്കലാപ്പിലാകുന്നത്. ഇത് അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ അതെ, ഉണ്ട് എന്നിൽ പരിശുദ്ധാത്മാവ്. അങ്ങനെയല്ല, ഞാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവാണ് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു സ്ഥലത്തിരുന്നിട്ട് പരിശുദ്ധാത്മാവേ എന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അവിടെ നിന്ന് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിലിരുന്ന് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. ഇപ്പൊ ക്രിസ്തീയ ജീവിതം പറഞ്ഞാൽ മറ്റൊന്നുമല്ല. എന്താണ്? നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടുള്ള ജീവിതമല്ല, പിന്നെ ലൈഫ് ഇൻ ഹോളി സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കവിയുന്ന മനോഹരമായ ജീവിതമാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ക്രിസ്തീയ ജീവിതം. അപ്പോൾ ആത്മാവിന്റെ ശക്തി പ്രാപിക്കാനുള്ള കാലമാണിത്, ആത്മാവിൽ നിറയുവാനുള്ള കാലമാണിത്. മൂന്നാമതൊരു കാര്യം കൂടെ, ആത്മാവിന്റെ ഫലം കഴിക്കാനുള്ള കാലമാണ്. ദൈവം അന്വേഷിക്കുന്ന ഫലമുണ്ടോ എന്നാണ്. ന്യായാധിപനായ ദൈവം, കോട്ടക്കാരന്റെ ദൈവം വരും, ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലിട്ട് കാണും. എന്ത് ഫലമാണ് കായ്ക്കേണ്ടത്? ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലം ഗലാത്യ ലേഖനം 5:22 പറയുന്നുണ്ട്, സ്നേഹം, സന്തോഷ, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇത് ആത്മാവിന്റെ ഫലമാണ്. ആത്മാവ് ഒരു വ്യക്തിയെ നിറയുകയും ഒരു വ്യക്തി ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണ് ആത്മാവിന്റെ ഫലം. അതൊന്നാണ്, ആത്മാവിന് 9 ഫലങ്ങളില്ല, ആത്മാവിന് ഒരൊറ്റ ഫലമേ ഉള്ളൂ. ആ ഒറ്റ ഫലത്തിനകത്ത് 9 ഗുണങ്ങളുണ്ട്, 9 അല്ലികളുള്ള ഓറഞ്ച് പോലെ, 9 അല്ലികളുള്ള ഓറഞ്ച് പോലെയാണ് ആത്മാവിന്റെ ഫലം. അത് നമ്മിൽ ആത്മാവിന്റെ ശക്തി വളരുന്തോറും ആ ഫലം ഇങ്ങനെ പാകമായിക്കൊണ്ടിരിക്കും, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. സ്നേഹത്തിന്റെ കുറവ് നമുക്കുണ്ടോ? സമാധാനത്തിന്റെ കുറവ് നമുക്കുണ്ടോ? ഇന്ദ്രിയ ജയത്തിന്റെ പരിമിതികൾ നമുക്കുണ്ടോ? നിരാശപ്പെടരുത്, പരിശുദ്ധാത്മാവിനെ ജീവിതം ഏൽപ്പിക്കണം, പരിശുദ്ധാത്മാവിന് ജീവിതം കൊടുക്കണം. പരിശുദ്ധാത്മാവ് ഇതിന് മാറി നിൽക്കുന്ന ഒരു ശക്തിയായിട്ടൊന്നും ആരും ചിന്തിക്കണ്ടേ? ഉള്ളിലുണ്ട്. ഇടയ്ക്കൊന്ന് ശാന്തമായി ഇരുന്ന് പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കണം. പരിശുദ്ധാത്മാവേ, നീ എന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് ആ ബോധ്യമൊന്ന് തരണമേ. ഓരോ നിമിഷവും നിന്റെ സംസാരം ഒന്ന് കേൾക്കാൻ കൃപ തരണേ. നിന്റെ നടത്തിപ്പുകൾ അറിയുവാൻ കൃപ തരണമേ. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന ജീവിതങ്ങളായിട്ട് നമ്മൾ തീരണം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് നമുക്കുണ്ട്. ആത്മാവിലൂടെയാണ് ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെടുന്നത്, പ്രാർത്ഥിക്കാൻ കൃപ കിട്ടുന്നത്. ഇതിനെല്ലാം ശക്തി തരുന്ന ആത്മാവ് വന്നിട്ടുണ്ട്, ഉള്ളിലുണ്ട്. ആ വന്നത് ആത്മാവിനെ തിരിച്ചറിയുവാനും ശക്തിപ്പെടുവാനും ബലപ്പെടുവാനും ഈ കാത്തിരിപ്പിന്റെ നാളുകൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ അവസരം ഒരുക്കി തരുന്ന എന്റെ ക്ലാസ്മേറ്റ് കൂടിയായ പ്രിയപ്പെട്ട രാജേഷച്ചൻ, മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കാത്തിരിപ്പിന്റെ നാളുകളേറെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമീൻ.
ദൈവകൃപയാൽ 10 ദിവസത്തെ കാത്തിരിപ്പിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോൾ വിവിധ സംഘടനകളും വിവിധ ഭദ്രാസനങ്ങളും ദേവാലയങ്ങളും ഒക്കെ കേന്ദ്രീകൃതമായി കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ ശാക്തീകരണം പ്രാപിപ്പാൻ വിവിധങ്ങളായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. നമ്മൾ ഒട്ടുമിക്ക പേരും മിക്കവാറും അതിന്റെ ഭാഗമായി ഓരോ ദിവസവും പകലും സന്ധ്യയിലും ഒക്കെ ഒത്തുകൂടാറുണ്ട്. അതിനോട് ചേർത്ത് വച്ച് ഏറെ ചിന്തിപ്പിക്കാനും ഇത് വലിയ പെരുമഴ പോലെ ചെന്നെ ഓർമ്മപ്പെടുത്തുന്നത് എനിക്കും സന്ദ്രാജശേഷൻ പറഞ്ഞതുപോലെ ഞാൻ 4ാം വർഷം പഠിക്കുമ്പോൾ 1ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ സൗമ്യനായ വൈദികരുടെ കൂട്ടത്തിലുള്ളവരാണ് ജോൺ ജാക്കോ അച്ഛനും രാജേഷ് അച്ഛനും. ഇന്നത്തെ പ്രസംഗത്തിലൂടെ അച്ഛൻ സൗമ്യത വിടാതെ ശക്തമായ ഒരു പെരുമഴ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ ഭംഗിയായി വേദപുസ്തകത്തിന്റെ ആദിയോടന്തം ചികഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചു, ആരോടൊക്കെയായിരുന്നു അതിന്റെ ദൗത്യ നിർവഹണം, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ചിന്തിക്കുകയും പുതുക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ചു. ഓരോ ആശയങ്ങളും പങ്കുവെക്കുമ്പോൾ കേൾവിക്കാർക്ക് വിശ്വാസികൾക്ക് മനസ്സിലാകത്തക്കവണ്ണം വളരെ ഭംഗിയായി ആനുകാലികവും ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ളതുമായ ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് മറ്റൊരു വാക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം ഇല്ല എന്നത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ്. വളരെ ഭംഗിയായി ഈ കാതിര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, അതൊരു ആളത്വമാണ്, അതൊരു ആൾ രൂപമാണ്, ദൈവത്തിന്റെ ഒരു കൃപയാണ്. അത് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ നിന്നും ചില കാര്യങ്ങൾ ലോകം അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇന്ന് മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവുണ്ടോ അത് കണ്ടുപിടിക്കാൻ ബഹുമിടുക്കരാണ്. പക്ഷെ സ്വന്തമായി ജീവിതത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും പരിശുദ്ധാത്മാവിന്റെ ആ വെളിപ്പെടുത്തലുകൾ ഞാൻ കാഴ്ച വയ്ക്കുന്നുണ്ടോ എന്ന് കൂടി ചിന്തിച്ച് അതിനും കൂടി ഉത്തരം കണ്ടുപിടിച്ച് മറ്റുള്ളവരിൽ കൂടി കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ അത് കൂടുതൽ അനുഗ്രഹപ്രദമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് എംപവേഴ്സ് ഓൾ ഓഫ് അസ് ആൻഡ് ഇറ്റ് ഈസ് എ ലോങ് ലാസ്റ്റിംഗ് ഓർ എവർ ലാസ്റ്റിംഗ് സ്ട്രെങ്ത് ഫോർ ഓൾ ഓഫ് അസ് എന്നേക്കുമായി നമ്മൾക്ക് നൽകപ്പെടുന്ന ഒരു ശാക്തീകരണ ശുശ്രൂഷയാണ്. അതിനെ വീണ്ടും വീണ്ടും കനലിൽ നിന്ന് തീയെ ഊതിയെടുക്കുന്നത് പോലെ ഊതിയെടുക്കാനുള്ളൊരു അവസരം. ഇറ്റ് ഈസ് എ ഗൈഡിംഗ് ഫ്യൂവൽ ഓഫ് അവർ ലൈഫ് ആസ് എ ക്രിസ്ത്യൻ ഹാപ്പൻസ് ഓൺലി വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കപ്പെടുമ്പോൾ മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രൈസ്തവ രീതിയിൽ അല്ലെങ്കിൽ ക്രിസ്തുബോധത്തിൽ മുന്നോട്ട് നയിക്കാം. ഏതെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് വേണമെന്ന് ആവശ്യമില്ല. ക്രിസ്തുവിൽ ബന്ധിതമായി കൃത്വത്തിൽ അധിഷ്ഠിതമായി ഒരു ക്രിസ്ത്യാനിയായി പിറക്കുന്നവൻ അവന്റെ ജീവിതക്രമം കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അതിനെ ശാക്തീകരിക്കുന്നത് അവന്റെ ജീവിതത്തിന് അർത്ഥം നൽകും. ഈ കാര്യങ്ങളാണ് അച്ഛൻ ഓർമ്മപ്പെടുത്തിയത്. വളരെ സന്തോഷം പ്രിയപ്പെട്ട അച്ഛന്റെ വചന ശുശ്രൂഷ വീണ്ടും കേൾക്കുവാനിടയായതിൽ. സമ്മേളിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെയും പേരിൽ അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛന്റെ നാട്ടിലെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കും.
വളരെ നന്ദി അച്ഛാ. നമുക്കിപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകള് അലക്സ് എന്ന് പറയുന്ന അപ്പച്ചനെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഹ്യൂസ്റ്റണിലുള്ള ഒരു ഷാജിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ റൊഹാൻ, ഡയോണ, ജെഫി, ബിജു ജേക്കബ്, അതുപോലെ തന്നെ തിരുവനന്തപുരം മദ്രാസനത്തിലെ ഒരു വൈദികൻ കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പ്രിയപ്പെട്ട അച്ഛനും സൗഖ്യത്തിനും അച്ഛന്റെ സൗഖ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഓർക്കാം. പിന്നെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുള്ള ന്യൂയോർക്കിൽ അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള വൈദിക ശ്രേഷ്ഠ രോഗബാധിതരായിരിക്കുന്നു, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ സാധാരണ ഓർക്കാറുള്ള ജിമ്മി, ആലീസ് ജോസഫ്, രണ്ട് ജോയല് രണ്ടുപേരുണ്ട്. അതുപോലെ തന്നെ മേരി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, മോളിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, എഡിസൺ, ജോഷുവ, ഡയോണ, ഈതൻ, ഡെയിലിയമ്മ ചെറിയാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയില് നമ്മുടെ ചിന്തയില് രോഗികളായിട്ട് പ്രയാസമുണ്ടെങ്കിൽ അവരെ ഓർക്കാം. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബാവാതിരുമേനിയുടെ ആരോഗ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ കൂടുതൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ നമ്മുടെ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഈ സമയത്ത് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. ജോൺ ചാക്കോച്ച ലൈനിലുണ്ടോ അച്ഛാ? ജോൺ ചാക്കോച്ച അച്ഛനിറങ്ങിയ തോന്നുന്നു. ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ ദൈവം ഭാവം സമർപ്പിക്കുക.
ൂടയോനേ നിൻവാതിൽ മൊട്ടുന്നോ ദാസർനാദം ആവശ്യത്താലിയാജിക്കും അടിയാരെ തള്ളിയിടല്ലേ നിന്നെ വിളിക്കുന്നേ നാഥ നിന്നുദവിക്കായ് ബലഹീനർ നല്ലവനേ കാരുണ്യത്താൽ നൽകണമേ യാചിപ്പുകളെ.
ഞങ്ങളെ നിരന്തരം സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ചൈതന്യമുള്ള മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. അങ്ങയുടെ ശ്രദ്ധ ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കത്തക്കവണ്ണം വിശാലമുള്ളതാണെങ്കിലും നിസാരനും എളിയവരുമായി ഞങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ഭാഗം നിലവിളിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുവാനും ഞങ്ങളെ നോക്കുവാനും ഞങ്ങളെ ചേർത്ത് പിടിക്കുവാനും കാണിക്കുന്ന ആഴമായ ആർദ്രമായ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങൾ ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുമ്പോഴും ദൈവമേ ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങുന്നു. ലോകം അതിന്റെ ഭീതിജനകമായ പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നുപോയി പലപ്പോഴും അതിന്റെ ദുസ്സഹമായ സാഹചര്യങ്ങളിൽ ഞങ്ങളെ പിടിച്ച് ഉലയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ആ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. വിട്ടുപിരിയാത്ത സ്നേഹബന്ധങ്ങളോട് ഞങ്ങളെ നിറയ്ക്കണമെന്ന്, ഞങ്ങളെപ്പോഴും ആ കരങ്ങളിലാണെന്നുള്ള ബോധ്യം ജീവിതത്തിന്റെ ഓരോ തുറകളെയും ധൈര്യമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകാനുള്ള പ്രേരക ശക്തിയായി ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി അവിടെ വാസം ചെയ്യുന്ന അങ്ങയെ കാണുവാനും ഞങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിരന്തരം നന്മയിലേക്ക് ചലിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ മന്ത്രിക്കുന്ന അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കാതുകളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നന്മയുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ഒരുപാട് കുറവുള്ളവരും കുറ്റമുള്ളവരുമാണെങ്കിലും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും അത് അനുതാപത്തോടുകൂടിയാകുവാനും അതിൽ കൂടി വ്യക്തി ജീവിതവും കുടുംബജീവിതവും ശുദ്ധീകരിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങൾ രോഗികളായി അനേകരുടെ പേരുകൾ ഓർത്തു. ഞങ്ങളുടെ മനസ്സിൽ അനേകരുടെ പേരുകളുണ്ട്. ഞങ്ങൾ അറിയാതെ അനേക ആളുകൾ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന ഈ ദിനങ്ങളിൽ നിന്റെ ദാസർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. അവർക്ക് വേണ്ടി സ്വർഗം വീണ്ടും തുറക്കണമേ. അങ്ങ് ഇറങ്ങി വന്നവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. രോഗം അവരെ കീഴ്പ്പെടുത്താതെ, രോഗത്തെ കുറിച്ചുള്ള ഭയം അവരെ കീഴ്പ്പെടുത്താതെ, രോഗമുണ്ടാക്കുന്ന നൊമ്പരങ്ങൾ അവയെ കീഴ്പ്പെടുത്താതെ, അങ്ങയുടെ സാന്നിധ്യം അതിനേക്കാൾ ഉപരിയായി സ്നേഹവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എന്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കൽപ്പിച്ചവനായ ദൈവമേ, സ്വാതന്ത്ര്യത്തോട് കർത്തൃസന്നിധിയിൽ അടുത്തു വരുത്തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ അബ്രാനെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ദൈവമേ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്നവരെ ഓർക്കുന്നു. പരിശുദ്ധ സഭയെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ സഭയെ നയിക്കുവാൻ അവിടുത്തെ തെരഞ്ഞെടുത്ത കാതോലിക്ക ബാബയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ ഓർക്കുന്നു. ദൈവമേ, ബാധിച്ചിരിക്കുന്ന രോഗത്തിനൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. കുറെ കാലം കൂടി ഈ സഭയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവിടുത്തെ അഭിഷേകത്തിന് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ ഭദ്രാസനത്തെ ഓർക്കുന്നു, നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയും ഓർക്കുന്നു. ലോകത്തുണ്ടാകുന്ന തീവ്രവാദി പ്രവർത്തനങ്ങളെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊന്ന് ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വികൃതമാക്കുന്ന ദുഷ്ടശക്തികളെ അവിടുന്ന് നീക്കണമേ എന്ന് കരുണയുടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെ ഓർക്കുന്നു, സംബന്ധിക്കാതെ പോയവരെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനം പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകയും ശുശ്രൂഷകളെയൊക്കെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടമേ അല്പമേ അധികമായ സഹായിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ ആത്മീയ നന്മയുണ്ടാകുവാനിടയാകണമേ. ഈ ആരാധനയിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ലഭ്യമാകുന്ന നന്മകളും തിരിച്ചറിവുകളും സ്വർഗീയ ആരാധനയുടെ പ്രാധാന്യത്തെ കണ്ട് അങ്ങയെ നിരന്തരം ആരാധിക്കത്തക്കോണ്ടുള്ള ബോധങ്ങളിലേക്ക് ഞങ്ങളുടെ വിചാരങ്ങളെ അവിടെ ഉടക്കണമേ. ഈ ഞായറാഴ്ച പെന്തിക്കോസ്തി പെരുന്നാൾ ഞങ്ങൾ ദേവാലയങ്ങളിൽ ആഘോഷിക്കുമ്പോൾ ദൈവമേ, യെരുശലേമിൽ ശിഷ്യന്മാരുടെ മേൽ ആവർത്തിച്ച അഗ്നിദാവുവിൽ കൂടി ലഭ്യമായ നന്മയുടെ വിവിധ ഫലങ്ങളെ കൊണ്ട് നിറച്ചതുപോലെ കുറവുള്ളവരായ ഞങ്ങളെയും അവിടെ നിറയ്ക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
പ്രകാശവും ആത്മീയഫലങ്ങളും പുറപ്പെടുവിക്കുന്ന ദൈവിക മക്കളായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷയും ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും ഇന്ന് വന്നാളും സ്തുതിച്ച് പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പ്രാർത്ഥനയെ സംബന്ധിച്ച വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും, ദുഃഖത്തിനും പ്രയാസത്തിനും രോഗത്തിനും കഴിയുന്നവരോടുകൂടിയും, ഹൃദയാൽ നമ്മുടെ വത്സതാവായിരിക്കുന്ന ഭാവാതിരമീനയുടെ ആരോഗ്യത്തിന് വേണ്ടുകൂടിയും, നമ്മുടെ ഭദ്രാസനത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
സമയവാർന്ന ഈ ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ സാഹചര്യത്തിന് അനുസൃതമായി നല്ലൊരാശയം നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ജോൺ ചാക്കോച്ചനോട് ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. നന്ദി അമ്മാമനച്ചൻ, വി സി വറീസച്ചൻ, ഐസി പ്രഭാസച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് ഭാഗമാകുന്ന വൈദികരെയൊക്കെ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജോളിയാന്റി, അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റേറ്റ് വെച്ച് പോലെയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ബന്ധുക്കൾ ഈ പെരുന്നാളിന്റെ ആശംസകൾ ആമുഖമായിട്ട് അറിയിക്കുന്നു. ദൈവം തന്നെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.